الله صلى الله عليه وسلم على أشرف خلق الله محمد بن عبد الله وعلى آله وصحبه ومن والاه. فما بعد، സഹോദരന്മാരെ, നമ്മളൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിർത്തി വിരുന്ന് നമസ്കരിച്ച് വിരുന്നിന്റെ ഭക്ഷണം കഴിച്ചിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമസ്കാരത്തിന് മുമ്പ് ഒരു കാര്യം കൂടെ തീർക്കാം. ശരി, അപ്പോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അഹ്ലു സുന്നത് വൽ ജമാഅ അവര് ദീൻ സ്വീകരിക്കുന്നത് ഇന്ന സോഴ്സിൽ നിന്നാണ്, വഹയിൽ നിന്നാണ്. ആ വഹി എന്നുള്ളത് ഖുർആനും ഹദീസിന്റെയും വചനങ്ങളാണെങ്കിൽ അത് തന്റെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാവുന്നതല്ല, അത് സഹാബത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. മൂന്നാമതായി അവരുടെ പ്രത്യേകത, തഖ്ദീമു അന്നഖ്ലി അലൽ അഖൽ. രണ്ട് കാര്യം ഇവിടെ ഒരേപോലെ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ട്. ഒന്ന് പ്രമാണം, മറ്റൊന്ന് നമ്മുടെ യുക്തി. അതിന് പ്രമാണവും യുക്തിയും തമ്മിൽ ചിലപ്പോഴെന്തുണ്ടാകും, വൈരുദ്ധ്യമുള്ളതായിട്ട് നമുക്ക് തോന്നും. ശരിക്കും അങ്ങനെ വൈരുദ്ധ്യം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ചിലപ്പോൾ ബുദ്ധിയും തമ്മിൽ തന്നെ വൈരുദ്ധ്യം വരികയും ചെയ്യാം, അത് നമുക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു അഭിപ്രായമായി നമ്മൾ കരുതിയിരുന്നത് ഒരു 4 വർഷം 5 വർഷം കഴിഞ്ഞപ്പോ അന്നെടുത്ത ആ തീരുമാനം, അന്ന് നമ്മൾ കണ്ട അഭിപ്രായം ശുദ്ധമായ അസംബന്ധമായിരുന്നു, തെറ്റായിരുന്നു നമുക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പൊ ജീവിതത്തിൽ മാറി വരുന്ന സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കാലത്തിന്റെ വ്യത്യാസം കൊണ്ട് നമ്മുടെ തന്നെ യുക്തിയെ നമ്മൾ തന്നെ തെറ്റായിരുന്നു എന്ന് വിധി എഴുതുന്നത് നമുക്ക് അനുഭവമുള്ളതാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് ശരി എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ശരിയല്ല എന്നത് ഇതുണ്ട്. അങ്ങനെയുള്ളൊരു ബുദ്ധിയെ നമുക്ക് എത്രത്തോളം അവലംബിക്കാൻ പറ്റും? യഥാർത്ഥത്തിൽ ബുദ്ധിയാണോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞത്, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു, ഭൂലോകത്ത് നിങ്ങളെ അധിവസിപ്പിച്ചു, അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അങ്ങ് ജീവിച്ചു പോയിക്കോളൂ, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയെങ്കിൽ, ബുദ്ധി അനുസരിച്ച് കണ്ടെത്താൻ പറ്റിയെങ്കിൽ കണ്ടെത്തിക്കോളൂ എന്നല്ല, മറിച്ച് നിങ്ങൾ എങ്ങനെ പോകണം എങ്ങനെ പോകരുത് എന്നത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദൂതന്മാരെ വിട്ട് ഗ്രന്ഥങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ബുദ്ധി ഉപയോഗിക്കല്ലാതെ ദീനിന്റെ കാര്യങ്ങൾ നിജപ്പെടുത്താൻ, അത് ബുദ്ധി ഇന്നത് നന്മ ഇന്നത് ചീത്ത എന്ന് പറയാൻ ബുദ്ധിക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അങ്ങനെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരു അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ നിലപാടനുസരിച്ച് അവര് അവന് മുൻഗണന കൊടുക്കുന്നത് അന്നഖൽ പ്രമാണത്തിനാണ്. നഖൽ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമ്മൾ ഉദ്ധരിക്കുന്ന തെളിവുകൾക്കാണ് നഖൽ എന്ന് പറയാം. അതിന് മുൻഗണന കൊടുക്കണം. ആലൽ അഖൽ ബുദ്ധിയേക്കാൾ. ഈ ഒരു പോയിന്റിലാണ് ഏതാണ്ടെല്ലാ ജനങ്ങളും ഇന്ന് വഴിതെറ്റി പോകുന്നത്. ഇവിടെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ പ്രബോധകന്മാരൊക്കെ പ്രബോധകന്മാരാകുന്നത് ബുദ്ധിയോടാണ്. അവർ പറയുന്ന ആശയങ്ങൾ ബുദ്ധിപരമായ ആശയങ്ങളാണ്, പ്രമാണങ്ങളല്ല അവരെ അടിസ്ഥാനപ്പെടുത്തുന്നത്. മാത്രമല്ല ബുദ്ധിയും പ്രമാണവും തമ്മിൽ എതിരാണ് എന്നവർക്ക് തോന്നുന്നിടത്തൊക്കെ അവർ പ്രമാണത്തെക്കാൾ ബുദ്ധിക്ക് സ്ഥാനം കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. സൂറത്തുൽ ഹിജറാത്ത് തുടങ്ങുന്നത് തന്നെ ഈ ആയത്തുമായിട്ടാണ്. സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ മറികടക്കരുത്. നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളാരും മറികടക്കണില്ലല്ലോ എന്ന് മനസ്സ് നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ടാവും. എന്നാൽ പ്രയോഗ തലത്തിൽ നമ്മൾ ഓരോ വിഷയത്തിലേക്കും കൊണ്ടുവരിക, ഓരോ വിഷയത്തിലേക്കും വരുമ്പോൾ അള്ളാഹ് തെറ്റാണ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് തെറ്റായി തോന്നാറില്ല. അവിടെ നമ്മൾ ബുദ്ധിപരമായ ന്യായം കണ്ടിട്ട് അതിനെ മറികടക്കും. ഒരു ഉദാഹരണം പറയാം, പലിശയുടെ കാര്യം. ബാങ്ക് ഇൻട്രസ്റ്റ് വരുമ്പോ സമയത്ത് നമ്മൾ പറയും അതിപ്പോ നമുക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഒഴിവാക്കാനൊന്നും പറ്റൂല, അത് നമ്മൾ ഒഴിവാക്കിയാൽ അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ്. അതിന് അല്ല, ആ പൈസ നമ്മൾ ഇവിടെ വെക്കുകയാണെങ്കിൽ, നമ്മളിവിടെ വെച്ചത് വേറെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാവില്ല. ബാങ്കിന് നമ്മൾ കൊടുത്തപ്പോ ബാങ്ക് ആ പൈസ കൊണ്ട് ഒരുപാട് ബിസിനസ്സിലിറക്കിയിട്ട് അവർ ലാഭം ഉണ്ടാക്കിയിട്ട് ഒരു വിഹിതമല്ലേ നമുക്ക് തരുന്നുള്ളൂ. ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞിട്ട് അവസാനം നമ്മൾ അല്ല പറഞ്ഞതിനെ മറികടന്നിട്ടുണ്ടാവും. ഒരു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അത് മാത്രമല്ല, ഇതേപോലെ വേറെ ദീനിലെ അടിസ്ഥാനപരമായ ഒരുപാട് കൽപ്പനകൾ, ഒരുപാട് വിലക്കുകൾ ഇത് വരുന്നിടത്തൊക്കെ അള്ളാഹു റസൂലിന്റെയും കൽപ്പനയെ നമ്മൾ ബുദ്ധിപരമായ ചില ന്യായീകരണങ്ങൾ വെച്ചുകൊണ്ട് ചാടിക്കിടക്കും. അതിനെ നമ്മൾ ബൈപ്പാസ് ചെയ്തു പോകും. അതിന് നമ്മളെ അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അതിന് നമുക്ക് കരുത്ത് നൽകുന്നത് നമ്മുടെ ബുദ്ധിപരമായ ന്യായീകരണങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി പറഞ്ഞു വെച്ചത്. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു, സൂറത്തു അഹ്സാബിൽ പറഞ്ഞു, വമാ കാന ലിമുഅ്മിനി വലാ മുഅ്മിനതി إذا قضى الله ورسوله أمرا أن يكون له الخيرة من أمره ومن يعص الله ورسوله فقد ضل ضلالا مبينا. ഈ വിഷയം കുറെ കർശനമാണ്. കുറാത്ത ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മുഅ്മിനായ ഒരു പുരുഷന് പാടില്ല, മുഅ്മിനത്തായ ഒരു സ്ത്രീക്ക് പാടില്ല. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ, അവർക്ക് സ്വന്തം നിലയിൽ പിന്നീട് ഒരു ഓപ്ഷൻ അവർ കണ്ടെത്താൻ പാടില്ല. പറഞ്ഞോ പറഞ്ഞ അതേമാതിരി സ്വീകരിച്ചോ. അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടോ, റസൂലുള്ളാഹിന്റെ കൽപ്പന ഉണ്ടോ, ആ കൽപ്പന എന്തു തന്നെ എങ്ങനെയൊക്കെ നമുക്ക് പ്രയാസമാണെങ്കിലും ശരി, അത് സ്വീകരിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. എന്നാൽ വമൻ യഅസുല്ലാഹ വറസൂലഹു ഫഖദ് വല്ല വലാല മുബീന, അള്ളാഹു പറഞ്ഞതിനെ ഒരാൾ ധിക്കരിച്ചാൽ, അല്ലെങ്കിൽ റസൂലിനെ ധിക്കരിച്ചാൽ അവൻ അങ്ങേയറ്റത്തോളം വഴിപിഴച്ചു പോയവനാണ്. ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതാണ് ഒരു അഹ്ലു സുന്നത്തിൽപ്പെട്ട ഒരാളെ അഹ്ലു സുന്നത്തിൽപ്പെട്ട ഒരാളാക്കി തീർക്കുന്ന പ്രധാന ഘടകം. ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ ബുദ്ധിപരമായ ജസ്റ്റിഫിക്കേഷൻസ്, അവർക്ക് അവരുടേതായ കുറെ റീസൺസ് പറയേണ്ടാകും. ആ റീസൺസ് ജസ്റ്റിഫിക്കേഷൻ പിടിച്ചിട്ട് അവരങ്ങ് മറികടക്കും. അഹ്ലു സുന്നത്തിൽ ജമാഅ പറഞ്ഞ പറഞ്ഞു അവര് തെളിവിന്റെ കൂടെയാണ്. തെളിവ് അഥവാ ഖുർആൻ ഹദീസിലോ പറഞ്ഞത് എവിടെ പോണത് അവിടെ അവരുണ്ടാവും. അത് എവിടെ നിൽക്കുന്നു അവിടെ അവരുണ്ടാവും. അതിനെ പിന്നെ ന്യായീകരിക്കാൻ നടക്കൂല. ഈ സ്വഭാവം ആരിലുണ്ട് നിങ്ങൾ ശരിക്കൊന്ന് വിലയിരുത്തി നോക്കിക്കോളി. ഒരു മസല, ഏതൊരു മസല എടുക്കുകയാണെങ്കിലും ശരി, അവിടെ ബുദ്ധിപരമായ കുറെ ന്യായീകരണങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ ഒരാൾ ശ്രമിച്ചാൽ ദീൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല, വളരെ ലളിതമാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാര്യങ്ങളുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അതേമാതിരി അങ്ങ് എടുത്താൽ മതി. പിന്നെ അതിന് ഒരിക്കലും തന്നെ നീട്ടി വളച്ച് വിശദീകരിക്കേണ്ട ഏത് വിഷയം വന്നാലും. ഇപ്പൊ ഒരു മാസപ്പുറത്തിന്റെ വിഷയം വന്നു, അല്ലെങ്കിൽ ഒരു സക്കാത്തിന്റെ വിഷയം വന്നു, അല്ലെങ്കിൽ വേറെന്തൊരു വിഷയം വന്നു, ആയത്തിലും ഹദീസിലും കാര്യം ക്ലിയറായിരുന്നു. പിന്നെ അതിനെ ഇങ്ങോട്ട് നൂലാമാല, അതിനെ ചുറ്റിപ്പറ്റിയിട്ട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി ന്യായീകരണങ്ങൾ കൊടുത്ത് അത് ബുദ്ധി അങ്ങനെയാണ്, ബുദ്ധി ഇങ്ങനെയാണ്. അതൊരു മുസ്ലിമിന് പറ്റിയ കാര്യമല്ല. ഇതൊരു ടെസ്റ്റാണ്. ഇങ്ങനെ ബുദ്ധിപരമായ ന്യായീകരണങ്ങളുടെയും വിശദീകരണങ്ങളുടെയും മറപിടിച്ചുകൊണ്ട് അള്ളാഹുന്റെ കൽപ്പന, റസൂലുള്ളാഹിന്റെ കൽപ്പന മറികടക്കുക എന്നുള്ളത് അത് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് അല്ലാത്ത കക്ഷികളൊക്കെ ചെയ്യും. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് അന്നൊരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കും. അതാണ് സഹാബത്തെ നമ്മളെ പഠിപ്പിച്ചത്. ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. ഇനി ആരാ ഖലീഫ ആകേണ്ടത്? ചെറിയൊരു വിഷയമല്ല. ജസീറത്തുൽ അറബ് മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത് ഇസ്ലാമിന്റെ കാര്യം ഇവിടെ കൊണ്ട് നിൽക്കാറുള്ളതല്ലോ, സൂര്യൻ ഉദിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്ന എല്ലാ നാട്ടിലും ഇസ്ലാമിന്റെ സന്ദേശം ചെന്നെത്തന്നെ ചെയ്യും. മനുഷ്യർ താമസിക്കുന്ന എല്ലാ വീട്ടിലും, അത് ചെറിയ ചെറിയ കുടിലുകളാകട്ടെ വലിയ വലിയ കൊട്ടാരങ്ങളാകട്ടെ, ഏതിലും ഇസ്ലാം കടന്നു. ഈ ഇസ്ലാമിന്റെ സന്ദേശം ഒരാൾ സ്വീകരിച്ചാൽ അള്ളാഹു അവനെ ആ വീട്ടുകാരെ അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്സത്തിലേക്ക് കൊണ്ടുവരും. ഇതാരാണ് തള്ളിക്കളയുന്നത്, അവരെ അള്ളാഹു അവരെ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ അള്ളാഹു അവരെ നിന്ദിക്കുക തന്നെ ചെയ്യും. കുഫറിനെയും കുഫറിന്റെ ആളുകളെയും അള്ളാഹു നിന്ദിരാക്കുന്നത്. ഇങ്ങനെ വികസിക്കാനുള്ള വലിയ ഹൈ പൊട്ടൻഷ്യലായി നിൽക്കുന്ന ഒരു 100 വർഷം കഴിയുമ്പോൾ ഇസ്ലാമിന്റെ സാമ്രാജ്യ സീമ എവിടെയാണെന്ന് പറയും? അങ്ങ് അറ്റ്ലാന്റിക് സമുദ്രം തൊട്ട് നോർത്ത് ആഫ്രിക്ക കഴിഞ്ഞിട്ട് അവിടെ അവസാനിച്ചു. പിന്നെ അങ്ങോട്ട് കുറച്ച് വടക്കോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ അത് യൂറോപ്പിലേക്ക് കടന്നു കയറി. ഇങ്ങ് കിഴക്കോട്ട് പോവുകയാണെങ്കിൽ ചൈന വന്നതിൽ വരെ വന്ന് നിൽക്കുന്ന അനന്ത വിസ്തൃതമായ പ്രദേശം, അത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ അടുത്ത അധിപൻ ആരാണ്? അൻസ്വാരികൾ യോഗം കൂടിയിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അൻസ്വാരികൾക്ക് അവരുടെ കൂട്ടത്തിൽ നിന്നൊരു നേതാവ്, മുഹാദിറുകൾക്ക് മുഹാദിറുകളുടെ കൂട്ടത്തിൽ നിന്നൊരു നേതാവ്. ഇങ്ങനെ ആകെക്കൂടെ ഇളകി മറിഞ്ഞ് പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലേക്കാണ് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ കയറി ചെന്നത്. കയറി ചെന്നിട്ട് നിങ്ങൾക്കൊക്കെ ചർച്ച ചെയ്തു അല്ലേ, എന്നാൽ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ഉമ്മറപ്പടിയിൽ നിന്നും ഞങ്ങൾ കഅബയുടെ ഉള്ളിലുണ്ടായി പോകാൻ, കഅബയുടെ ത്രഷോൾഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു, കുറച്ച് ആളുകൾ അതിന്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല നിങ്ങളെ ഭരിക്കേണ്ട ഭരണാധികാരികൾ ഖുറൈശികളിൽ നിന്നുള്ളവരാണ്. അവരുടെ പ്രത്യേകത, അവർ ഭരിച്ചാൽ നീതിയോടുകൂടിയാണ് കാര്യങ്ങൾ നടപ്പിലാക്കുക. അവരോട് ആരെങ്കിലും കനിവ് ചോദിച്ചാൽ റഹിമു, അവർ കനിവ് കാണിക്കുന്നവരാണ്. അവർക്ക് ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അതിനുള്ള കപ്പാസിറ്റിയുള്ളൂ, അവരാണ് ഇതിന്റെ ഭരണാധികാരികൾ. എന്നാൽ ആരെങ്കിലും അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ കൽപ്പന പാലിക്കാത്ത നിരക്ക്, അഥവാ നീതിപൂർവമല്ലാതെ ഭരിക്കുകയും ഭരണീയരോട് കരിവ് കാണിക്കാതിരിക്കുകയും ചെയ്താൽ, അവരുടെ മേൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ ജനങ്ങളുടെയും ശാപം ഉണ്ടാകും. ഇമാമത്ത് അധികാരം എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണെങ്കിൽ അതിന് അതിനനുസരിച്ചുള്ള റിസ്ക് പുറത്തുണ്ട്. അതിലാരെങ്കിലും വീഴ്ച വരുത്തിയാൽ ശാപം അവനെ ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷെ റസൂലുള്ള കഅബയുടെ ഉള്ളിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ കഅബയുടെ ഉമ്മറപ്പടിയിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞൊരു വാചകമാണല്ല ഇമ്മത്തുമിൻ ഖുറൈശ്, ഒറ്റ അൻസാറികൾക്ക് പിന്നെ അധികാരം വേണ്ട. നബി പറഞ്ഞു, സമിഅനാവാത്ത വേറെ തർക്കമല്ല. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകത, സമ്അൻ വതാഅ. അവിടെ രൂക്ഷമാകാവുന്ന അഭിപ്രായ വ്യത്യാസം എത്രയും രൂക്ഷമാകാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹി അവിടെ മറവി ചെയ്യണം അഭിപ്രായ വ്യത്യാസം. ചിലർ പറഞ്ഞു അത് മക്കത്ത് തന്നെ ഉണ്ടല്ല, നബി മക്കയിലാണ് ജനിച്ചത്. 2-3 അഭിപ്രായങ്ങളുണ്ട്. അപ്പോഴോ അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ വരുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസം തീർക്കുന്നത് ഇതാണ്, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അതിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും നടക്കും. അള്ളൊരു കാര്യം വിളിച്ചാൽ റസൂൽ ഒരു കാര്യം വിളിച്ച കഴിഞ്ഞു, പിന്നെ പിന്നെ അതിനൊരു ന്യായീകരണം അതില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രവാചകന്മാർ മആശിറുൽ അംബിയ പ്രവാചക സമൂഹം യുതുഫറൂന ഹൈതു യുഖ്ബറൂന, എവിടെ വെച്ചാണ് ഞങ്ങളുടെ റൂട്ട് പിടിക്കപ്പെടുന്നത് അവിടെ തന്നെ ഞങ്ങളെ മറവി ചെയ്യണം എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്നാണ് റസൂലുള്ളാഹിന്റെ റൂട്ട് പിടിക്കപ്പെട്ടത്. അപ്പോൾ ആർക്കും പിന്നെ മക്കത്തു നിന്ന് കൊണ്ടോട്ടെ, ആർക്കും അകത്ത് കൊണ്ടോട്ടെ, ആർക്കും ഇങ്ങോട്ട് കൊണ്ടോട്ടെ, കഴിഞ്ഞ്. അതാണ് ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു മുഅ്മിനത്തെ ഇദാ തവല്ലാഹു വ റസൂലുഹു അംറൻ അൻ യകൂന ലഹു ഖുൽ ഖിയറത്തു മിൻ അംരി, പിന്നെ അവർക്ക് വേറൊരു ഓപ്ഷനെ കുറിച്ച് അവർ ചിന്തിക്കൂല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ പത്നിമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നു, ഞങ്ങൾക്ക് കുറച്ച് പ്രയാസമാണ് ജീവിക്കാൻ, റസൂലുള്ള ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ചെലവിന് തന്നിരുന്നത് പദത്തിലുള്ള ആ സ്വത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നായിരുന്നു, അത് ഞങ്ങൾക്കുള്ളതാണ്, അത് ഞങ്ങൾക്കിടയിൽ വീതിച്ചു തരാം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് അവരെ വിളിച്ചു വരുത്തി, സ്വത്ത് വീതിച്ചു തരാൻ പ്രസിഡന്റായിട്ടല്ല, പക്ഷെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, نحن معاشر الانبياء الى نور ما تركناه صدقه جبل فواتكنا لا نور ഞങ്ങളുടെ സ്വത്ത് അനന്തരെടുക്കൂല, സ്വന്തം സ്വത്ത് ഉണ്ടാവില്ല അവർക്ക്, എന്തായാലും ഞങ്ങൾ വിട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് അനന്തരെടുക്കാനുള്ളതല്ല. ആ തറക്കുന്ന സ്വത്ത് ഞങ്ങൾ എന്ത് വിട്ടേച്ച് പോയിട്ടുണ്ടോ അത് ഞങ്ങളുടെ ഉമ്മത്തിന് മേലുള്ള സ്വതത്തെയാണ്. ആ ഒരു ഹദീസ് എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് വിരിച്ചേരാ. തർക്കല്ല, ആർക്കും പിന്നെ സ്വത്ത് വേണ്ട, അവർ പിന്നെ അബൂബക്കർ സിദ്ദീഖിനോട് സ്വത്ത് ചോദിച്ചിട്ടില്ല. ഞാൻ ഈ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ, ഇന്നത്തെ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ പ്രത്യേകത. ഇത് അല്ലാഹു വ റസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹി, പിന്നെ അവർക്കൊരു ഓപ്ഷനില്ല. ഇതാണ് അവരുടെ പ്രത്യേകത. മാത്രമല്ല അവരുടെ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശദീകരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, ഇന്നമ കാന ഖൗലുൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും മൻ യഖൂലു സമിഅ്നാ വ അത്താഅ്നാ വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിലേക്ക് അവരെ വിളിച്ചാൽ, അയ്യപ്പൂരു സമിഅ്നാ വ അത്താഅ്നാ, ഞങ്ങളത് കേട്ടു, ഞങ്ങളെ മനസ്സിൽ, വേറെ ഒരു ഉത്തരം വെക്കില്ല. അല്ലാതെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന പരിപാടിയില്ല. ഒരു ഒരു ഹദീസിൽ നിന്ന് ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ഇതിന്റെ അപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലും ഒരു സ്ത്രീ വന്നു, മുഹാല എന്നാണ് അവരുടെ പേര്, ബിൻത് അബ്ദുല്ലാഹ് അൽ അദവിയ്യ البصرية. അവര് വന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുക, എന്താ ചോദിക്കുന്നത്? അവർ ചോദിച്ചു, എന്താണ് ആർത്തവകാരിയുടെ കാര്യം? അവര് നോമ്പ് നഷ്ടപ്പെട്ടാൽ അവര് നോമ്പ് അള്ളാഹ് വീട്ടണം, എന്നാ നമസ്കാരം അവർക്ക് പോകുന്നത് അവരോട് നിസ്കരിച്ച് വീട്ടുന്നുണ്ട്. നമസ്കാരത്തെക്കാളും പ്രാധാന്യമുള്ള ആരാധനയാണ് ദീനിന്റെ അർക്കാനകൾ, ഇസ്ലാമിന്റെ അർക്കാനെണ്ണുമ്പോൾ ഒന്ന് ഷഹാദത്ത്, രണ്ട് നമസ്കാരം. അതുപോലെ തന്നെ ഖുർആനിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിടത്തൊക്കെ ഇഖീമുന സ്വലാത്ത് വയൂത്തൂന സക്ക, ആദ്യ നമസ്കാരം പറയണം, പിന്നെ ബാക്കി കാര്യങ്ങൾ വരും. എന്നാൽ നമസ്കാരം കള്ളാ വീട്ടുന്നില്ല, നോമ്പാണെങ്കിൽ വീട്ടുന്നുണ്ട്. ഈ കാര്യം പറഞ്ഞപ്പോൾ ആയിഷ ബീവി അവരോട് ചോദിച്ച ഉത്തരം താഴെ, അഹറൂരിയത്തുനന്തി, നീ ഒരു ഖവാരിജികളുടെ കൂട്ടത്തിലെ ഒരു കടുത്ത തീവ്ര വിഭാഗമുണ്ട് ഹറൂരികൾ എന്നാണ് അവരെ പറയാൻ. അങ്ങനത്തെ ഒരു ഖവാരിജികളിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയാണോ നീ? കാരണം ഖവാരിജികളാണ് ഖുർആനിന്റെ ആയത്ത് റസൂലുള്ളാഹിന്റെ ഹദീസ് അവരുടെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കാൻ മുതിർന്നിട്ടുള്ളത്. അവരാണ് ഇതിൽ ഹുക്മു ഇല്ലാനില്ല എന്ന ആയത്തിന് സ്വന്തമായ വ്യാഖ്യാനം നൽകിക്കൊണ്ട് ഖുലഫാ റാഷിദീങ്ങളിൽപ്പെട്ട അലിയും നബി ത്വാലിബിനെയും അതുപോലെ തന്നെ മറ്റു സഹാബത്തിനെയും തക്ദീർ ചെയ്തുകൊണ്ട് അവർക്കെതിരെ വാളെടുത്തിട്ടുള്ളത്. അത് സ്വന്തം വ്യാഖ്യാനത്തിലൂടെയാണ് പെട്ടത്. എന്നതുപോലെ സ്വന്തമായി വ്യാഖ്യാനിക്കുന്ന ഹറൂരികളിൽപ്പെട്ടവരാണോ നീ? അപ്പോൾ അവർ പറഞ്ഞു, ലസ്തു ബി ഹറൂരിയ, ഞാൻ ഹറൂരിയത്തിൽപ്പെട്ടവരൊന്നുമല്ല, പക്ഷെ ഞാൻ അങ്ങനെ ചോദിച്ചു പോയതാണ്. അപ്പോൾ ആഴ്ച റളിയല്ലാഹു തആല അൻഹ, ഒരു അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാളുടെ നിലപാട് എങ്ങനെയായിരിക്കണം? അവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഹയദ് ബാധിക്കാറുണ്ട്. ആർത്തവം ഞങ്ങൾക്ക് വരാറുണ്ട്. ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് ഖളാ വീട്ടാൻ പറയാറുണ്ട്, നമസ്കാരം ഞങ്ങളോട് ഖളാ വീട്ടാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഞങ്ങൾ ചെയ്തു, പറയാത്ത ഞങ്ങൾ ചെയ്തില്ല. ഇതേ ന്യായം, അല്ലാതെ അതിനപ്പുറം അതിനൊരു ന്യായം ആവശ്യമില്ല. അല്ല പറഞ്ഞു ചെയ്തു, അല്ല പറഞ്ഞിട്ടില്ലേ ചെയ്യണ്ടല്ല. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ലൗകാ ദീനു ബിർറഅി, മതമെന്ന് പറയുന്നത് നമ്മുടെ യുക്തി കൊണ്ട് ആലോചിച്ചുണ്ടാക്കേണ്ട ഒരു വിഷയമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ലകാന അസ്ഫലുൽ ഖുഫൈൻ ഔലാ ബിൽ മസ്ഹി മിൻ അഅല, ബൂട്ടുമ്മ തടവുമ്പോൾ സാധാരണ മുഗൾ ഭാഗമാണ് നമ്മൾ തടവുന്നത്. ബുദ്ധി കൊണ്ട് ആലോചിക്കുകയാണെങ്കിൽ എവിടെയാണ് തടവേണ്ടിയിരുന്നത്? ബൂട്ടിന്റെ താഴ്ഭാഗമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഉറപ്പാണ്. മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല എന്ന കാര്യം ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലിത്തബഅൽ ഹഖ് വഹുവ ലഫസദത്തി സമാവാത്തു വൽ അർളു വമൻ ഫീഹിം ബല്ലതൈനാഹും ബിദിക്രിഹിം ഫഹും അൻഹാ മുഅരിദൂ. സത്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അഭിപ്രായത്തെയും ഓരോരുത്തരുടെയും യുക്തിയെയും പിന്തുടരാനുള്ളതല്ല. അത് ഏതാണ് സത്യം, ഏതാണ് ന്യായം, എന്താണ് ചെയ്യേണ്ടത്, അത് വല്ലത്തേനാഹും തിരിക്കുകയും അതല്ല അവിടുന്ന് തിരക്കി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. പക്ഷേ ബഹുമാൻ ദിക്കിരിഹിം മുഴുകൂർ, അവരെ അന്നിറക്കിയിട്ടുള്ള ഈ വിക്കറിൽ നിന്ന് അവർ മുഖം തിരിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് യുക്തിക്ക് ദീൻ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഇങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്, ഇത് നല്ല ഇത് ചീത്ത എന്ന് പറയാൻ ഇസ്തിഹ്സാ നടത്താൻ ബുദ്ധിക്ക് യാതൊരു സ്ഥിതിയില്ല. അല്ല പറഞ്ഞത് ചെയ്യാം, അല്ല പറഞ്ഞിട്ടില്ലേ, പറയാത്ത കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക, ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി തഅലീഖായി ഉദ്ധരിച്ചിട്ടുള്ള സംഭവം, മുഹമ്മദ് ഇബ്നു ശിഹാബ് സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ തഅലീഖായി കൊടുത്തു, മിനല്ലാഹി റിസാല വമിനർ റസൂലിൽ ബലാഗു അലൈന തസ്ലീം, എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട ദീൻ, ആ റിസാലത്ത് അല്ലാഹുവാണ് നമുക്ക് നൽകുന്നത്. അത് നമുക്ക് എത്തിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് എത്തിച്ചു തന്നാൽ പിന്നെ അതിന്റെ യുക്തികേട് ആലോചിക്കുകയല്ല, അലൈന തസ്ലീം, അതിന് നമ്മൾ കീഴ്പ്പെടുക, അതാണ് നമ്മുടെ കടമ. ഇങ്ങനെ നഖലിനെ സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മൾ ഒരിക്കലും തന്നെ അക്കലിന്റെ പിന്നാലെ പോകുന്നവരല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, അക്കലിന്റെയും നഖലിന്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ നാല് രൂപത്തിലാണ് വരിക. എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ രണ്ട് വാള്യത്തിലൊരു പുസ്തകം തന്നെ ഉണ്ട് ഈ വിഷയത്തിൽ. ചിലപ്പോ അക്കല് അതുപോലെ തന്നെ നക്കലും രണ്ടും ഒരുമിച്ച് പോകും. ശരിയായ നക്കല് ശരിയായ നക്കലാണെങ്കിൽ അഥവാ ളഈഫല്ല സഹീഹാണ് എങ്കിൽ അതിന്റെ വചനങ്ങൾ സഹീഹാണ്, അതിന്റെ മായന തെറ്റിച്ചിട്ടുമില്ല, സഹാബത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത അതേ മായന പ്രകാരം ശരിയായ സഹീഹായ ഒരു നക്കലാണെങ്കിൽ ആ നക്കല് ശരിയായ യാതൊരു തരത്തിലുള്ള വൈകല്യങ്ങളോ അല്ലെങ്കിൽ തകരാറുകളോ ബാധിക്കാത്ത ഒരു ബുദ്ധിയുമായിട്ട് നൂറ്റി നൂറ് ശതമാനം യോജിക്കും. ഇനി അത്തരം നക്കലും തമ്മിൽ യോജിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം ഉണ്ടാകും. ഒന്നുകിൽ അത്തര് ബാധ്യതായിരിക്കും, അത്തര് ബാധ്യതാണെങ്കിൽ ഒരാളെ ബുദ്ധി പല വേണ്ടാത്ത പല കാര്യങ്ങളും വായിക്കുകയും കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവന്റെ മനസ്സിൽ അവന്റെ ബുദ്ധിയിൽ രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അത്തര് ബാധ്യതയാണെങ്കിൽ അപ്പൊ നത്തലിനോട് യോജിക്കൂല. അല്ലെങ്കിൽ പിന്നെ എന്തുണ്ടാകും, നത്തല് ളഈഫാണെങ്കിൽ അപ്പൊ ശരിയായ ബുദ്ധിയോട് യോജിച്ചില്ല എന്ന് വന്നേക്കാം. ഇനി ചെറുപ്പം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നഖ്ലിനും തകരാറുണ്ട്, നഖ്ലിന് അറിയിപ്പാണ്, അതുപോലെ തന്നെ അച്ഛന് പ്രാസിക്കുകയാണ്, അപ്പോഴും യോജിച്ചോളുന്നില്ല. മറിച്ച് ഏതൊരുത്തന്റെ ബുദ്ധി അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു അവന് കൊടുത്തിട്ടുള്ള ബുദ്ധി അതൊരിക്കലും കറക്റ്റഡ് അല്ലെങ്കിൽ, ശരിയായ ബുദ്ധി തന്നെയാണ്, നല്ല ബുദ്ധിയിലാണ് അവനുള്ളതെങ്കിൽ, വന്നിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന പ്രമാണവാക്യം സഹീഹാണ്, അതിന്റെ അർത്ഥത്തെത്തിച്ചിട്ടില്ല, നബി പഠിപ്പിച്ചു കൊടുത്ത, സഹാബത്ത് പഠിച്ച ശരിയായ അർത്ഥമാണെങ്കിൽ ഒരു കാരണവശാലും അവക്കിടയിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടാകുന്ന പ്രശ്നമല്ല. ബുദ്ധിയും അതുപോലെ തന്നെ പ്രമാണവും തമ്മിൽ എവിടെയെങ്കിലും വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ബുദ്ധി തകരാറായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രമാണം നഴിപ്പായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ബുദ്ധിക്കും തകരാറുണ്ട് പ്രമാണത്തിന് തകരാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇത് തമ്മിൽ ശരിയായ ഒരു പ്രമാണവും ശരിയായ ഒരു ബുദ്ധിയും തമ്മിൽ വൈരുദ്ധ്യമാവുക എന്നത് ഇല്ല തന്നെ. കാരണം അല്ലാഹുവിന്റെ ദീൻ ഫിത്രത്തുല്ലാഹി അല്ലതീ ഫത്തറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാ ദാലികദ്ദീനുൽ ഖയ്യിം. സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തീർപ്പ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് നമുക്ക് നൽകിയ ഫിത്രത്ത് അത് ശരിയായ ഫിത്രത്ത്, ശരിക്ക് കറക്റ്റ് ചെയ്യാൻ പാടില്ലാത്ത, തബ്ദീൽ വരുത്താൻ പാടില്ലാത്ത ഫിത്രത്ത്. ആ ഫിത്രത്തിനോട് യോജിക്കുന്ന കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള നിയമം മാത്രമാണ് ശരിയായ അല്ലാഹു ഇറക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ശരിയായ ദീൻ ശരിയായ ഫിത്രത്തുമായിട്ട് ഒത്തുപോകുന്നതാണ് ദാലിക ദീനുൽ ഖയ്യിം. എവിടെ തകരാറ് അക്കലിന് സംഭവിച്ചാൽ, അല്ലെങ്കിൽ അക്കലിന് സംഭവിച്ചാൽ, അല്ലെങ്കിൽ രണ്ടിലും സംഭവിച്ചാൽ, അവിടെയാണ് വൈരുദ്ധ്യം ഉണ്ടാകുക. രണ്ടിലും തകരാറില്ലെങ്കിൽ ഒരു കാരണവശാലും വൈരുദ്ധ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ദീനിന്റെ ഒരു കൽപ്പന, ശരിയായ ഒരു കൽപ്പന വന്നിട്ട് നമ്മുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബുദ്ധിയെക്കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കണം. നമ്മുടെ ഭൗതിക സാഹചര്യം പല അലമ്പ് ഏർപ്പാടുകളിലൂടെയും കടന്നുപോയപ്പോൾ എന്റെ ബുദ്ധി, എന്റെ ചിന്താരീതിയിൽ എന്തോ കറപ്ഷൻ നടന്നിട്ടുണ്ട്, ഏതോ രൂപത്തിൽ അത് കറപ്റ്റഡ് ആണ് എന്ന കാര്യത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നസ്ല് സഹിഹാണെങ്കിൽ, അതിന്റെ മാന സഹിഹാണെങ്കിൽ ശരിയായ രൂപത്തിൽ അല്ല പ്രഹൃതി സ്വഹാബത്തിൽ കിറാമൃതി എന്നുള്ളതാണ്. സ്വഹാബത്ത് അതിന് കൊടുത്ത ശരിയായ വ്യാഖ്യാനം അനുസരിച്ച് സഹിയായ ഒരു നസ്ലാണ് വന്നത് എങ്കിൽ അതൊരു ശരിയായ ബുദ്ധിയോട് വിയോജിക്കുന്ന പ്രശ്നമാണ്. കാരണം അള്ളാഹ് ഈ ഫിത്രത്തുണ്ടാക്കിയ ആ അല്ലാഹുവിന്റെ മതമാണിത്, അവന്റെ നിയമമാണിത്, അത് തമ്മിൽ ഒരിക്കലും വിയോജിക്കുക. അതുകൊണ്ട് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സ്വഭാവം, അവർ അഖ്ലിനെ ഒരിക്കലും തന്നെ മുഖിക്കൂല, നഖ്ലിനോട് അവർക്കൊരിക്കലും വൈരുദ്ധ്യം വരുന്ന പ്രശ്നമല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു വൈരുദ്ധ്യം വരികയാണെങ്കിൽ ഈ കോമ്പിനേഷനിലാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്റെ അഖ്ലിന് എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ ആ നഖ്ലിന് എന്തെങ്കിലും തകരാറുണ്ടോ നോക്കണം, ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് നഴിപ്പാരതാണെങ്കിൽ അപ്പം അത് മാറ്റി നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടിലും തകരാറുള്ളത് കൊണ്ടായിരിക്കും. അല്ലാതെ സഹീഹായ ഒരു നഖ്ലിനോട് സലീമായ ഒരു അക്കല് ഒരു കാരണവശാലും വൈരുദ്ധ്യം ഉണ്ടാകുന്ന പ്രശ്നം തന്നെയല്ല. പിന്നെയോ അഹ്ലു സുന്നത്ത് വൽ ജമാഅ നാലാമതായി അവരുടെ പ്രത്യേകത അവർ ചെയ്യുന്നത് ശരിയായ ഒരു ബുദ്ധി, സലീമായ അക്കല് സലീമായ അക്കല് നക്കല് സഹീഹുമാണ് വിചാരിക്കുക. അവിടെ അവിടെ അത് നേരത്തെ ഇബ്നു മുഹമ്മദ് ഇബ്നു ശിഹാബ് സൂരി പറഞ്ഞതുപോലെ അലൈഹി തസ്ലീം തസ്ലീം മാത്രമാണ്. എന്നാൽ ഇതേ മാതിരി തന്നെ എന്തെങ്കിലും അവസ്ഥ വരുമ്പോൾ അവിടെ തർക്കം ഉണ്ടാകും, തർക്കത്തിലേക്ക് നമുക്ക് പോകാനേ പാടില്ല. അനാവശ്യമായ തർക്കങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ജദിൽ എന്നാണ് അറബിയിൽ തർക്കത്തിന് പറയുന്നത്. ചിലപ്പോൾ മിറാൽ എന്ന് പറയും, ചിലപ്പോൾ ഹുസൂമാത്ത് എന്ന് പറയും. ഇതൊക്കെ ഈ തർക്കത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇതൊക്കെ നിങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് ദർസുകളിൽ, ഉലമാക്കളുടെ ദർസുകളിൽ നിങ്ങൾ അത് കേൾക്കേണ്ടതാണ്. അതിൽ ഒന്ന് ചിലപ്പോൾ ജദലി എന്ന് പറയും, ചിലപ്പോൾ അതിന് നമ്മൾ ഹുസൂമാത്ത് എന്ന് പറയും, ചിലപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, ഹുസൂമാത്ത് എന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് നമ്മൾ പിന്നെ മിറാഖ് എന്ന് പറയും. അനാവശ്യമായ തർക്കങ്ങൾ ദീനില് സംവാദങ്ങൾക്ക് തർക്കങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? എന്താണ് ജദിൽ, എന്താണ് തർക്കം? പാടില്ല എന്ന് പറയുന്ന തർക്കത്തിനുള്ള ശരിയായ നിർവചനം ഇമാം റാഗിബുൽ അസ്ബഹാനി അദ്ദേഹത്തിന്റെ അൽ മുഫ്രദാത്ത് വിശുദ്ധ ഖുർആനിലുള്ള സാങ്കേതിക ശബ്ദങ്ങളെ നിർവചിക്കുന്ന ഗ്രന്ഥമാണ് റാഗിബുൽ അസ്ബഹാനിയുടെ മുഫ്രദാത്ത്. അതിൽ അദ്ദേഹം ഇതൊരു ഖുർആനികമായ ടേമാണ്. അതിൽ അദ്ദേഹം അതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം അൽ മുഫാമമത്തു അലാ സബീലിൽ മുനാസഅത്തി വൽ മുഖാലഫ. രണ്ടാൾക്കാര് മുഫാവള നടത്തുകയാണ്, അവര് ഡിസ്കസ് ചെയ്യാം, ചർച്ച ചെയ്യാം, സംവദിക്കുക. ചർച്ച ചെയ്യുന്നത് സംവദിക്കുന്നത് അലാ സബീലിൽ മുനാസഅ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കിടമാത്സര്യത്തോടുകൂടി. വൽ മുഖാലബ, എനിക്ക് ജയിക്കണം, അവരെ കീഴ്പ്പെടുത്തണം എന്ന മത്സര ബുദ്ധിയോടുകൂടി. മറുപക്ഷത്തിരിക്കുന്ന ആളെ കീഴ്പ്പെടുത്താൻ വേണ്ടി മുനാസഅ മത്സര ബുദ്ധിയോടുകൂടി നടത്തുന്ന ചർച്ചകളാണ് ജദല് എന്ന പദത്തിന്റെ അർത്ഥം. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പാടില്ല എന്ന് പറഞ്ഞ ജദല്. ആ ജദലിന് ഇമാം റാഗിബുൽ അസ്ബഹാനി കൊടുക്കുന്ന നിർവചനമാണത്. അൽ മുഫാവളത്തു, സംവാദങ്ങളാണ്, ചർച്ചകളാണ്. സംവാദം നടത്തുന്നത് അലാ സബീലിൽ മുനാസഅ, മത്സര ബുദ്ധിയോടുകൂടിയാണ്. വൽ മുഖാലബ, മറുകക്ഷിയെ തോൽപ്പിക്കണമെന്ന ബുദ്ധിയോടുകൂടിയാണ്. ദീനിൽ അതിന് വല്ല സാധ്യതയുണ്ട്. ഇന്ന് ദഅവത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബുദ്ധിയിലേക്ക് വരുന്ന കാര്യം ഇതാണ്. ഒരു വലിയ ദഅവത്ത് അയാൾ ഭയങ്കര ദാഴിയാണ്. അന്താരാഷ്ട്ര ലെവലിൽ ദഅവത്ത് നടത്തുന്ന ഇത്തരം കുറെ താർക്കിക വിദഗ്ധന്മാരുണ്ട്. അതിന് ദേശീയ തലത്തിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന ചില താർക്കിക വിദഗ്ധന്മാരുണ്ട്. അതിന് പ്രാദേശികമായി വിധേയമാരി തർക്കിക്കുന്ന ആൾക്കാരുണ്ട്. അത് കേരളത്തിലുമുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവരുടെ യോഗ്യത അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് കീഴ്പ്പെടുത്തുക, മുഖാലബ, അവരെ കീഴ്പ്പെടുത്തണം, മത്സരിക്കണം. ഇത് മാത്രമാണ്. അല്ലാതെ സത്യം പുറത്തു വരണം, എന്താണ് അതിൽ സത്യം, അതല്ല പ്രശ്നം. ഞാൻ എന്റെ കക്ഷി ജയിക്കണം, ആ മത്സരവൃത്തിയോട് കൂടിയിട്ടാണ്, ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ്, അങ്ങനെയുള്ള ഒരു തർക്കം ഇല്ല തന്നെ. അത് ദീനിന്റെ വഴിയല്ല. താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ അതിന് പോകൂല. അതിലേക്ക് പോയാൽ ആ പോകുന്നവന്റെ ദീൻ തന്നെ നശിക്കും, അവന്റെ ഹൃദയം കടുത്തുറച്ചു പോകും, അവൻ നിഫാസിലേക്കാണ് അവൻ ചെന്ന് കൊല്ലുക. അഹങ്കാരികൾ മാത്രമേ ഈ വഴിയിലേക്ക് പോവുകയുള്ളൂ. ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയപ്പെട്ടത്. ഏതാണ് ചില തെളിവുകൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മായുജാതിരു ഫീ ആയാത്തില്ലാഹി ഇല്ലല്ലദീനക പറും ഫരായ ഗുറുക തഖല്ലുബുഹും ഫിൽ ബിലാദ്. അല്ലാഹുവിന്റെ വചനങ്ങൾ കേട്ടാൽ ആമന്നാ വസല്ലംനാ വസദ്ദഖ്ന, ഞങ്ങളത് വിശ്വസിച്ചു, അതിന് ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു, ഞങ്ങളത് സത്യപ്പെടുത്തുന്നു എന്ന് പറയാനല്ലാതെ മറിച്ച് അതിൽ തർക്കിക്കുകയില്ല. കാഫിരീങ്ങൾ, ഖുർആനിൽ വിശ്വാസമില്ലാത്ത, അല്ലാഹുവിന്റെ വചനത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ മാത്രമേ അതിന് തർക്കം കൂടാൻ വേണ്ടി മുതിരുകയുള്ളൂ. അവര് ഭൂമിയിൽ ഇങ്ങനെ വമ്പന്മാരായി നടക്കുന്നത് നിന്നെ ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ. വളരെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ആയത്തുകൾ ഞാനിത് ഏതെങ്കിലും ഒരാളെ ഒരു ഡിസ്ട്രക്റ്റീവ് ലെവലിലുള്ള ഒരു വിമർശനത്തിന് വേണ്ടി പറയല്ല, മറിച്ച് മിൻ ബാബിൻ നസീഹ, നംതലിഖു മിൻ ബാബിൻ നസീഹ, നസീഹത്തൻ ലില്ലാഹി വലികിതാബി വലറസൂലി വലിഅമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിൽ, മുസ്ലിമീങ്ങളോടുള്ള നസീഹത്തിന്റെ ബാബിൽ പെടുകയാണ്. ഒരിക്കലും നമ്മുടെ വഴിയിൽ പെട്ടൊരു സംഗതി അല്ല ഈ തർക്കം. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ എന്നപ്പോഴും അതിന് അർത്ഥം തെറ്റിയിട്ടുണ്ടോ, ആ അർത്ഥം പറഞ്ഞ ആള് തെറ്റിയിട്ടുണ്ടോ അല്ലേ, അർത്ഥം തെറ്റിയോ അല്ലേ, അതിന്റെ ഉദ്ദേശം തെറ്റിയിട്ടുണ്ടോ അല്ലേ എന്ന് നമ്മൾ നോക്കുന്നത് നബി വിശദീകരിച്ചു കൊടുത്ത സഹാബത്ത് മനസ്സിലാക്കി അവർ പ്രയോഗവൽക്കരിച്ച് അതന്നെയാണോ നോക്കിയാൽ മതി. അതാണ് അതിന്റെ ഇരട്ട വഴി. അതാണെങ്കിൽ ആമന്ന വസല്ലം, അല്ലാണ്ട് പിന്നെ തർക്കം കൂടാൻ പാടില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യുജാദിലു റബ്ബി ആയത്തില്ലാഹി ബിഗൈരി സുൽത്താനി നതാഹു കബറ മഖ്തൻ അൻദല്ലാഹ വ അൻദല്ലദീന ആമനൂ. അല്ലാഹുവിന്റെ വചനങ്ങളിൽ തർക്കിക്കുന്ന ആളുകൾ ബിഗൈരി സുൽത്താനിന്നത്താഹും, അവർക്ക് അതിന് അങ്ങനെ അള്ളാഹുന്റെ വചനങ്ങൾക്ക് കീഴ്പ്പെടാനല്ലാതെ തർക്കിക്കാനുള്ള ഒരു രേഖയും ഇതുവരെ വന്ന് കിട്ടിയിട്ടില്ല എന്നിരിക്കെ അതിൽ തർക്കിക്കുന്ന ആളുകൾ അവരെ അവർക്ക് അള്ളാഹുന്റെ അടുക്കൽ കടുത്ത കോപമാണുള്ളത്. മുഅ്മിനീങ്ങൾക്കും അവർക്ക് അവരെ അവരോട് കടുത്ത കോപമാണുള്ളത്. കദാലിക്കേ സുബ്ഹാനല്ലാഹു അലാ കുല്ലി ഖൽബി മുതകബ്ബിരിൻ ജബ്ബാർ, അഹങ്കാരികളായ എല്ലാ മുതകബ്ബിരീങ്ങളുടെയും ജബ്ബാരിങ്ങളുടെയും ഹൃദയത്തെ ഇപ്രകാരം അള്ളാഹു ശീലുവെച്ച് കളയും. നിങ്ങളെ സംവദിക്കുന്ന വിദഗ്ധന്മാരോടൊന്ന് ഒന്ന് വ്യക്തിപരമായി ഇടപെട്ട് നോക്കുന്നു. വിനയം, ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ശരാശരി വിനയം അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. സത്യത്തിന് കീഴ്പ്പെടാന്നുള്ളതല്ല, ഞാനൊരു കാര്യങ്ങൾ പറയാം, പറയുന്നത് പിന്നണ്ട് ജയിക്കുക, അതാണ് അഹങ്കാരം. സത്യ അഹങ്കാരത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. അതിലേറ്റവും അപകടം പിടിച്ചിട്ടുള്ളത് ഇതാണ്, സത്യത്തെ നിഷേധിക്കുക, ഞാൻ പറഞ്ഞത് വലുതാണ്, ഞാൻ പറഞ്ഞത് മുറുകെ പിടിക്കുക എന്നുള്ളത്, ആ തഅസ്സുബ്. അതുപോലെ തന്നെ സത്യത്തെ നിഷേധിക്കുക, ബത്തറുൽ ഹഖ്, ബത്തറുൽ ഹഖ്. അതുപോലെ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന യജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താനിൻ അതാഹും ഇൻ ഫീ സുദൂരിഹിം ഇല്ലാ കിബ്റു മാ ഹും ബിബാലിഗി ഫസ്തഅദ് ബില്ലാഹി ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിന്റെ വചനങ്ങളെ കുറിച്ച് തർക്കിക്കുന്ന ആളുകൾ, അങ്ങനെ തർക്കിക്കാമെന്നതിന്റെ ഒരു രേഖയും ഒന്നും അവർക്ക് ഇറക്കി കൊടുത്തിട്ടില്ല. അവർ തർക്കിക്കുന്ന അവരുടെ മനസ്സിൽ നിറയെ അഹങ്കാരമാണ്. അഹങ്കാരമല്ലാതെ മറ്റൊന്നും അവരുടെ മനസ്സിലില്ല. മാഹും ബിബാലിഗി, അവരഹങ്കരിക്കുന്ന ആ സ്ഥാനത്തേക്ക് അവർക്കൊരിക്കലും എത്താനും പറ്റില്ല. അതുകൊണ്ട് ഇത് പിശാച്ചവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പ്രവർത്തനമാണ്, അതിലേക്ക് നിങ്ങൾ പോകരുത്. പിശാച്ചിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കുക, ഇന്നഹു അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക, അള്ളാഹു എല്ലാം കേൾക്കുന്നവരും എല്ലാം കാണുന്നവരുമാണ്. ഇങ്ങനെ എത്ര ആയത്തുകളാണ്, തേരിന്റെ വഴിയിൽ അങ്ങനെ ഒന്നുമില്ല. ഇന്ന് നടക്കുന്ന പരസ്യ സംവാദങ്ങൾ തീർത്തും ദീനിനെ ന്യായീകരിക്കാൻ പറ്റിയതല്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദീനിലുണ്ടായിട്ടുള്ള ചില ചർച്ചകളുണ്ട്, അല്ലെങ്കിൽ ചില സംവാദങ്ങളുണ്ട്, അതിന് കുറെ നിബന്ധനകളുണ്ട്. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഖവാരിജുകൾ ഉരുത്തിരിഞ്ഞു വന്നപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ അങ്ങോട്ട് അയച്ചു. അവിടെ സൂക്ഷിക്കപ്പെട്ട പാലിക്കപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന്, ഇബ്നു അബ്ബാസോ അദ്ദേഹത്തിനേക്കാൾ വലിയവരോ ചെറിയവരോ ആയ സ്വഹാബികൾ സ്വയം അങ്ങോട്ട് എഴുന്നേറ്റ് പോയി തർക്കിച്ചതല്ല, ഒരു ഹലീഫ ഓതറൈസ് ചെയ്തു എന്നിട്ടാ പോയത്. അതായത് ശക്തപ്പെട്ടതാണ്. രണ്ട്, അങ്ങനെ എന്തെങ്കിലും തെറ്റായ ആശയമുള്ള ആളുകളുമായിട്ട് നമ്മൾ സംവദിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ മുഴുവനും മറ്റു മുസ്ലിമീങ്ങളെ പരസ്യമായി കേൾപ്പിക്കുവാനുള്ള ഒരു പരസ്യ സംഭാവന വെച്ച് കെട്ടാനും പാടില്ല. മറ്റുള്ള മുസ്ലിമീങ്ങളുടെ മുമ്പാകെ അവരുടെ ആ ഹവ, അവരുടെ ആ സ്വേച്ഛാപരമായ അഭിപ്രായങ്ങൾ, ചിന്താഗതികൾ, തെറ്റായ ചിന്താഗതികൾ, അത് തുറന്ന് പറഞ്ഞ് എല്ലാവരെയും കേൾപ്പിക്കാൻ അവിടെ അവസരം ഒരുക്കിക്കല്ല. അവര് അവരെ മാത്രം ക്വാറന്റൈൻ ചെയ്തിട്ട് അതിലേക്ക് കണ്ടു പോയിരിക്കുക. മൂന്നാമത്തേത്, അവരോട് സംസാരിക്കേണ്ടത് ഒരു കാരണവശാലും അവരുടെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടല്ല, മറിച്ച് അവരോട് സംസാരിക്കേണ്ടത് അവരോട് സംസാരിക്കാൻ അള്ളാഹു അവന്റെ കിതാബിൽ വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് ഏറ്റവും അതിന്റെ കഴിവുള്ള പ്രാപ്തനായിട്ടുള്ള ഒരു പണ്ഡിതനായിരിക്കണം. ആ പണ്ഡിതൻ തന്നെ അള്ളാഹുന്റെ കിതാബ് കൊണ്ട് മാത്രമാണ്, അള്ളാഹുന്റെ വഹ്യു കൊണ്ട്, റസൂലുള്ളാഹിന്റെ സുന്നത്ത് കൊണ്ട് മാത്രമാണ് അവിടെ സംസാരിക്കാൻ പാടുള്ളൂ. യുക്തിക്ക് അവിടെ യാതൊരു സ്ഥാനമില്ല. അലി ബിൻ അബീ ത്വാലിബ് ഇബ്നു അബ്ബാസിനെ ഖവാരിജുകളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്ത് വിടുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഉപദേശം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടപ്പുണ്ട്. ജാദിൽഹും ബിസ്സുന്ന, അവരോട് നീ സംസാരിക്കേണ്ടത്, സംവദിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വെച്ചുകൊണ്ടാണ്. കാരണം തർക്കമെവിടെയാ? ഇതിൽ ഹുക്മു ഇല്ലാലില്ല എന്ന ആയത്തിന്റെ അർത്ഥത്തിലാണ്. അതിന്റെ അർത്ഥം എവിടുന്ന കിട്ടുക? വേറൊരായത്ത് അതിന് പകരം വെച്ച് കൊടുക്കല്ല. അങ്ങനെ ആയത്തും ആയത്തും തമ്മിൽ എതിരുണ്ട് എന്ന രൂപത്തിൽ സംസാരിച്ചു കൊണ്ടുവരല്ല വേണ്ടത്, മറിച്ച് അതിന്റെ വ്യാഖ്യാനം എന്ത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തിട്ടുള്ള സുന്നത്തുണ്ടാകും, ആ സുന്നത്ത് തെളിയിച്ച് കാണിക്കണം. അതുകൊണ്ട് തന്നെ അതിന്റെ വ്യാഖ്യാനം റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കേട്ട ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അതാണ് ഇബ്നു അബ്ബാസ് ആദ്യം അവരോട് ചോദിച്ച് ആ മഹൽ പീക്കും മഹദിന്റെ സ്വാഭാവികമില്ല. പിന്നെ മാത്രമല്ല, അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഖുർആൻ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും വ്യാഖ്യാനിക്കാം, ചിലപ്പോൾ മുട്ടും വ്യാഖ്യാനിക്കാം, വ്യാഖ്യാന സാധ്യതകൾ എന്നതാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ ആ വ്യാഖ്യാന സാധ്യതകളിൽ നിന്ന് ഏതാണ് ശരിയായ വ്യാഖ്യാനം എന്ന് റസൂലുള്ള പറഞ്ഞു വിട്ടതാണ്. അതുകൊണ്ട് അതാണ് അവർക്ക് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് അങ്ങനെ പറ്റുള്ളൂ. ഇങ്ങനെ നിബന്ധനകളൊന്നും പാലിക്കാതെ ബാത്തിലിന്റെ ആളുകൾ അവരുടെ തെറ്റായ ചിന്താഗതികൾ ആ ചിന്താഗതി അറിയാത്ത മുസ്ലിങ്ങളുടെ മുന്നിൽ പോലും തുറന്നു പറയാൻ അവസരം കൊടുത്തിട്ട് എന്നിട്ട് യോഗ്യരല്ലാത്ത പ്രാപ്തരല്ലാത്ത ആളുകൾ അവരോട് പോയിട്ട് സംസാരിച്ചിട്ട് എന്നിട്ട് അതിന് ഓതറൈസ് ചെയ്യേണ്ട ആളുകൾ ഓതറൈസ് ചെയ്യാതെ അങ്ങനെ നാട്ടിലൂടെ നടക്കുന്ന ഇത്തരം സംവാദങ്ങൾ അത് അടുത്തല്ല, അത് ദീനിന്റെ കൽപ്പനക്ക് പുറത്താണ്. എന്നിട്ട് അവര് തർക്കിക്കുമ്പോൾ നേരത്തെ അസ്മഹാനി പറഞ്ഞിട്ടുള്ള വാചകം ഞാൻ എഴുതിയതുപോലെ അലാ സബീലിൽ മുനാസഅത്തി വൽ മുഖാലമ, ഒരു കിടമാത്സര്യമാണ് അവിടെ വളരുന്നത്. അവിടെ ഒരു കക്ഷിക്ക് മറു കക്ഷിയെ തോൽപ്പിക്കാനുള്ള ത്വര അത് മാത്രമാണ് അവിടെ വളരുന്നത്. ആ ജതിൽ ഖുർആൻ തീർത്തും പേർത്തും പാടില്ല എന്നും വിശ്വാസമുള്ളവരാൾക്ക് പറ്റിയ പണിയല്ല എന്നും അഹങ്കാരികളുടെ വഴിയാണത് എന്നും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഉണർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാ ഒരു കാരണവശാലും ജിദാൽ എന്നുള്ളതിലേക്ക് അവർ പോകില്ല. അതുകൊണ്ട് ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ, മാ വല്ലഖ ബഅദ ഹുദൻ ഊതു ബഅദ ഹുദൻ കാനു അലൈ ഇല്ലാ ഊതു ജിദാൽ. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന് മുമ്പ് ഒരു സംഭവമൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ വല്ലഖ ബഅദ ഹുദൻ കാനു അലൈ, ഹിദായത്ത് അള്ളാഹുവിനടുക്കൽ നിന്ന് കിട്ടി ആ ഹിദായത്തിൽ ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ നിന്ന് തെറ്റുന്നത് എങ്ങനെയെന്നറിയും, ഇല്ല ഊത്തുൽ ജദൽ, തർക്കം തർക്കിക്കാനുള്ള പ്രവണത അതിലൂടെ മാത്രമാണ്. തർക്കിക്കുമ്പോൾ അവരൊരു വിഡിത്തം പറയും, പിന്നെ ആ പറഞ്ഞ വിഡിത്തം മുറുകെ പിടിക്കും, പിന്നെ അത് ജയിക്കാൻ വേണ്ടിയിട്ട് മുനാസഅവൽ മുഖാലബ മാത്സര്യ ബുദ്ധിയും അതുപോലെ തന്നെ ജയിക്കണം മറുകക്ഷിയെ തോൽപ്പിക്കണം എന്ന ബുദ്ധിയോട് കൂടിയിട്ട് സത്യത്തിനെതിരല്ലാതെ അവനെ പോകുന്നത് എന്നവൻ ആലോചിക്കാതെ മുന്നോട്ട് പോകും. അതുകൊണ്ട് ജിദാൽ എന്ന് പറയുന്നത്, മിറാ എന്ന് പറയുന്നത്, ഖുസൂമാത്ത് എന്ന് പറയുന്നത് അഹ്ലു സുന്നയുടെ മൻഹജിൽ ഒരിക്കലും ഒരു സ്ഥാനമില്ലാത്തതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാം സുന്ന റളിയല്ലാഹു അൻഹു വറഹിമ അദ്ദേഹത്തിന്റെ ഉസൂലു സുന്ന എന്ന് പറയുന്ന ആ ചെറിയ എന്നാ ബൃഹത്തായ ആ റിസാലയിൽ വതർക്കുൽ ഖുസൂമാത്ത്, ഖുസൂമാത്തുകൾ ഉപേക്ഷിക്കുക, എല്ലാവിധ തർക്കങ്ങളും ഉപേക്ഷിക്കുക എന്നുള്ളത് ആ കാര്യം തുടക്കത്തിൽ തന്നെ അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇക്കാരണത്താലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാടില്ലാത്തൊരു കാര്യം ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, തർക്കങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു കാര്യം നസ്സിൽ സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്തസ്ലീം ലിന്നുസൂസി വൽ ആഫാ, നുസൂസുകൾക്ക് ആധാറുകൾക്ക് സർവതാ കീഴ്പ്പെടുകയാണുള്ളത്. ജിദാൽ ഒഴിവാക്കിയാൽ മാത്രമല്ല, ജിദാൽ ഒഴിവാക്കി മുട്ടാതിരിക്കാറല്ല, ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുള്ള നസ്സുകൾക്ക് കീഴ്പ്പെടണം, പൂർണ്ണമായി കീഴ്പ്പെടണം. അത്തസ്ലീം ലിന്നുസൂസുകൾ ആധാർ, നാലാമത്തെ കാര്യം ഇതാണ്. അഞ്ചാമത്തെ കാര്യം, ഒരാൾ മുസ്ലിമാകുന്നത് അള്ളാഹു അവന്റെ ദീനിനെ ഇസ്ലാം എന്ന് പേര് കൊടുത്തിട്ടുള്ളത്, ഒരു മുസ്ലിമിന് അള്ളാഹുന്റെ ദീൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു മുസ്ലിം മുഅ്മിൻ എന്ന് പേര് കൊടുത്തിട്ടുള്ളത് ഈ സമർപ്പണത്തിൽ നിന്ന് തന്നെയാണ്. നസ്സിലൊരു കാര്യം സ്ഥിരപ്പെട്ടോ അതിനങ്ങ് കീഴ്പ്പെടും. രണ്ട് മൂന്ന് ഉദാഹരണങ്ങളിലൂടെ മാത്രം ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നതിന് പകരം രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗത്തിൽ ഒരായത്താണ്, ഖുൽ ഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹി ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വെളിവാക്കിയാലും ശരി, അല്ല വെളിവാക്കാതെ നിങ്ങൾ അത് രഹസ്യമാക്കി ഗോപ്യമാക്കി വെച്ചാലും ശരി, അള്ളാഹു നിങ്ങളെ പിടികൂടും, നിങ്ങളെ വിചാരണ ചെയ്യും. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. ഈ ആയത്ത് ഖുർആനിലെ ആയത്ത് സൂറത്ത് ബക്കറയുടെ അവസാന ഭാഗത്തിലുണ്ട്. ഖുൽ ഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹി ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. കഴിഞ്ഞിട്ടാണ് ആമന റസൂൽ എന്നുള്ള ആയത്ത് തുടങ്ങുന്നത് അവസാന ഭാഗത്തിൽ. ഈ ആയത്ത് കേൾക്കുമ്പോൾ നമുക്കൊന്നും ഒരു കിടലുണ്ട്, കാരണം നമുക്കത് അത്രത്തോളം അവർ ചിന്തിക്കുന്നില്ല. ബുദ്ധി ഉപയോഗിക്കേണ്ടടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, വേണ്ടാത്തവർക്ക് നമ്മൾ ഉപയോഗിക്കാം, അതാണ് നമ്മുടെ പ്രശ്നം. ഈ ആയത്തിറങ്ങിയതോടുകൂടി സഹാബത്ത് അസ്വസ്ഥമായി, വല്ലാതെ അവർക്ക് വല്ലാത്ത പ്രശ്നമായി മാറി. കാരണം മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം അത് പരസ്യപ്പെടുത്തിയാലും ശരി, അല്ല രഹസ്യമാക്കി വെച്ചാലും ശരി, അന്ന് പിടികൂടും, വിചാരണ നടത്തും, ശിക്ഷിക്കും, ചിലർക്ക് പുറത്തുകൊടുക്കും, ചിലരെ ശിക്ഷിക്കും. അത് മനസ്സിലെന്തൊക്കെ വരുന്നു. നമ്മൾ ECG ഒക്കെ എടുക്കുന്നുണ്ട്, അതേമാതിരി നമ്മുടെ തലച്ചോറിലൂടെ നമ്മുടെ മനോമസ്തിഷ്കങ്ങളിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങൾ മാപ്പ് ചെയ്യാനുള്ള ഒരു മെഷീൻ കണ്ടുപിടിച്ചാൽ അതിന്റെ മുന്നിൽ പോകാൻ ധൈര്യപ്പെടുന്ന എത്ര ആളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? ഒരു കുട്ടിയുണ്ടാവും. നേരം വെളുത്തിട്ട് ഈ സമയം വരെ ഈ ഒരു മണിന്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിലൂടെ കഴിഞ്ഞു പോയ ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ ഒന്ന് പുറത്തായി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? അതൊക്കെ അള്ളാഹു നിങ്ങളെ പിടികൂടും എന്നാണ്. അവരാകെ വിഷമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് അവർ പറഞ്ഞു, കുല്ലിഫ്നാ മാ ലാ നുതീഖ്. ഇതാണ് അവരുടെ വാക്ക്. ഖബറി തൊട്ടിങ്ങോട്ടുള്ള പല മുഫസ്സിറുകളും മുസ്നദായ നിലക്ക് തന്നെ പൂർണ്ണമായ സനദോടുകൂടിയിട്ട് ഈ സംഭവം റിവായത്ത് ചെയ്യുന്നുണ്ട്. കുല്ലിഫ്ന മാലാനു ചെയ്യും, ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത കാര്യമാണ് ഞങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ളത്. കാരണം മനസ്സിൽ കരുതുന്ന ഒരു കാര്യം അത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല, പരസ്യപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും അള്ളാഹു ഞങ്ങളെ പിടികൂടി ശിക്ഷിക്കും, വിചാരണ നടത്തും. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല നബിയെ, ഇത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാണ്. അവർ റസൂലുള്ളാഹി അടുക്കൽ വന്നിട്ട് പരിഭവപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് എന്താണെന്നറിയാം? നബി അവരോട് പറഞ്ഞത്, أتريدون أن تقولوا كما قال أهل الكتابين من قبلكم سمعنا وعصينا بل قولوا سمعنا وأطعنا. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള രണ്ട് വേദങ്ങളുടെ അവകാശികൾ, തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും അവകാശികളായിട്ടുള്ള ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ പറഞ്ഞതുപോലെ പറയാനാണോ നിങ്ങളുടെ പാപം? അവർക്ക് കൽപ്പനകൾ ഇറങ്ങുമ്പോൾ അവർ പറയും സമിഅ്ന വഅസൈന, അങ്ങനെ പറഞ്ഞോ, ഞങ്ങളത് കേട്ടു, ഞങ്ങൾക്കത് ബാധകല്ല, ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് കേട്ടു പോകാൻ, അത് പറയാനാണോ നിങ്ങളുടെ പാപം? അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിലും, അത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതിയാലും കരുതിയിട്ടില്ലെങ്കിലും, എന്ത് പറഞ്ഞാലും ആ പറഞ്ഞതിന് കീഴ്പ്പെടുകയല്ലാതെ മറ്റൊരു നിവൃത്തി നിങ്ങൾക്ക്. അതുകൊണ്ട് അള്ള പറഞ്ഞത് നടപ്പിലാക്കണമെന്ന് അള്ള പറഞ്ഞാൽ നടപ്പിലാക്കുക, ആ വഴിയിൽ നമ്മൾ മരിക്കേണ്ടി വന്നാൽ മരിക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് നിങ്ങൾക്ക് പറയാവുന്ന വാക്ക് അള്ളാഹുവെ നീ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, ഞങ്ങളതനുസരിക്കാൻ തയ്യാറാണ്, ഇതേ നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലാതെ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞതുപോലെ കേട്ടു ധിക്കരിച്ചു എന്ന് പറയാനാണോ നിങ്ങളുടെ ഭാവം? അപ്പോഴാണ് അവർക്ക് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം സംഭവിച്ചു. ഇത് അള്ളാന്റെ വചനം, അള്ള എന്ത് പറഞ്ഞാലും സാധിച്ചാലും ഇല്ലെങ്കിലും അള്ളാ സമുദ്രത്തിലേക്ക് നിങ്ങളെന്ന് ഇറങ്ങിക്കോളി എന്ന് ഇറങ്ങാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ അള്ളാന്റെ അടിമകളാണ്. അതിൽ നമ്മൾ മരിച്ചു പോകുകയാണെങ്കിൽ കഴിഞ്ഞു, കുഴപ്പമില്ല, അള്ള നമ്മളെ സ്വീകരിക്കും. അല്ലാതെ കഴിയില്ല എന്ന് പറയാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അവരോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോടു കൂടി അവര് കാൽമുട്ട് കുത്തി നിന്നിട്ട് അവര് പറഞ്ഞു, അവരുടെ കാൽമുട്ടുകൾ കുത്തി നിന്നിട്ട് സഹാബത്ത് കരഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, അള്ളാഹുവേ നീ പറഞ്ഞ ഞങ്ങൾ കേട്ടു, അതേപടി ഇതാ ഞങ്ങൾ അനുസരിക്കും, ഞങ്ങൾക്ക് താങ്ങാനാവാത്തത് ഞങ്ങൾക്ക് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു പോയത് അത് ഞങ്ങളോട് റബ്ബേ നീ പൊറുക്കണമേ. വൈലേക്കൽ മസീർ, നിന്റെ അടുക്കലേക്കാണ് മടങ്ങി വരാൻ. അങ്ങനെ അവർ കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് തഖ്ഫീഫ് ചെയ്തു. എന്താണ്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു മനുഷ്യനെയും അവന്റെ കഴിവിന്റെ പരിധിയിൽ അത്തരമുള്ളത് അല്ലാഹു കൽപ്പിക്കുന്ന പ്രശ്നമില്ല. തഖ്ഫീഫ് ചെയ്തു. മാത്രമല്ല, ഈ ഉമ്മത്തിന്റെ അള്ളാഹു കൊടുത്തിട്ടുള്ള സവിശേഷതയിൽ ഒരാളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് ഒരു നന്മയായി നേടുന്നു, അത് ചെയ്യുക കൂടി ചെയ്തു. അയാളത് ചെയ്യുന്നതിലുള്ള അയാളുടെ ആ ഇഖ്ലാസിനനുസരിച്ച് 10 മുതൽ 700 ഇരട്ടി വരെ അതിന്റെ നന്മകൾ വർദ്ധിപ്പിച്ച അള്ളാഹു രേഖപ്പെടുത്തി. ഒരാളൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മലക്കുകളോടത് രേഖപ്പെടുത്താൻ അള്ളാഹു പറയില്ല. മറിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചതിന് ശേഷം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അയാൾ പിന്മാറുകയാണെങ്കിൽ അതൊരു നന്മയായി രേഖപ്പെടുത്തും. ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ അത് ചെയ്തില്ല എങ്കിൽ അതൊരു തിന്മയായി രേഖപ്പെടുത്തില്ല, ചെയ്തെങ്കിൽ മാത്രമേ രേഖപ്പെടുത്തൂ. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന പാഠം, റസൂലുള്ളാഹി അവിടെ പഠിപ്പിക്കുന്ന സഹാബത്തിനെ തഹസീന് ചെയ്യുന്ന, അവരെ വളർത്തിക്കൊണ്ടുവരുന്ന അവിടുത്തെ തർബിയത്ത് എന്താണ്? അല്ലാഹ് എന്ത് പറഞ്ഞാൽ കഴിയേ കഴിയില്ല എന്ന് നോക്കിയിട്ടല്ല, ആമന്ന വസല്ലംന വസദ്ദഖ്ന വഅത്തഅന, അതിനെങ്ങനെ വൃത്തിയുള്ളു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടത് അങ്ങനെയാണ്, ഒരു കാര്യത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറികടന്നിട്ടില്ല. ഒരു സഹാബി വന്നു, വന്നിട്ട് പറഞ്ഞു, എന്റെ സഹോദരന് വയറിളകുകയാണ്. അപ്പൊ പറഞ്ഞു, തേനില്ലേ, ഈ ശിഫാറില്ല, അതിന്റെ കുറാനിൽ പറഞ്ഞത് അതിന് ശിഫ ഉണ്ട്, അതുകൊണ്ട് ഇസ്തിഹി അസല, അതാണ് നബി പറഞ്ഞ മാതിരി ഇസ്തിഹി അസല, തേൻ കൊടുത്തത്. പോയി തേൻ കൊടുത്തു വന്നിട്ട് ഇയാൾ വീണ്ടും പറഞ്ഞു, നബി ഞാൻ തേൻ കൊടുത്തു പക്ഷെ കൂടുതൽ ഇളകുകയാണ്. അപ്പൊ പറഞ്ഞു, ഇസ്തിഹി അസല, കാരണം അള്ളാഹുന്റെ വാക്കുകൾ തെറ്റൂല, അത് ആത്യന്തികമാണ്. ആള് രണ്ടാമത് പോയി കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിൽക്കുന്നില്ല നബിയെ, നബി യസിദുഹു ഇല്ലാ ഇസ്ലാത, വയറൊന്നായിട്ട് ഇളകി പോവുക. അപ്പൊ നബി മൂന്നാമതും പറഞ്ഞു, ഇസ്തിഹിയാസ. അങ്ങനെ മൂന്നോ അല്ലെങ്കിൽ 4 തവണയോ അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. മൂന്നാമത്തെ തവണ നബി പറഞ്ഞു, അല്ല പറഞ്ഞത് സത്യം, പരമസത്യം, ആത്യന്തികം, അതിൽ തെറ്റുന്ന പ്രശ്നമല്ല, പക്ഷേ നിന്റെ സഹോദരന്റെ വയറ് അതിനെ കളവാക്കുന്നു, വയറിനെന്തോ പ്രശ്നമുണ്ട്, അത് കളവാക്കുന്നു, അതുകൊണ്ട് ഇസ്തിഹാസല ഇനി കൊടുക്കുതേ. അങ്ങനെ 4ാം തവണ അയാൾ പോയി തേൻ കൊടുത്തപ്പോൾ എന്നാ, അങ്ങനെ നമുക്കങ്ങനെ 1 ആണോ കൊടുത്തു, 2ാം തവണ കൊടുത്തു, എന്നിട്ട് അത് സുഖമാണില്ലെങ്കിൽ ആ ആയത്തിലുള്ള വിശ്വാസം പോകും നമ്മളെ ആളുകൾക്ക്. അല്ല, അമ്മ പറഞ്ഞത് സത്യം, അങ്ങനെ വിശ്വസിക്കും, അതങ്ങനെ ചെയ്യും, അതാണ് മബ്ദുൽ തസ്ലീം. ഈ തസ്ലീമിനാണ്, ഈ തസ്ലീമാണ് അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നമ്മളെ അള്ളാഹു മുസ്ലിം എന്ന് പേരിട്ട് വിളിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമാക്കിയത് മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചത് അവിടെ കൊണ്ടാണ്. അതിനുശേഷം വരുന്ന അദ്ദേഹത്തിന്റെ പിന്മുറക്കാർക്ക് മുസ്ലിം എന്ന പേര് കൊടുത്തത് ഈ സമർപ്പണത്തിനാണ്. വൈദ്യുബുത്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹു ഖാല ഇന്നി ജാഇലുക ലിന്നാസി. ഇബ്രാഹിം നബി അങ്ങനെ സമർപ്പിച്ചത്. മരുഭൂമി താണ്ടിയിട്ട് സ്വന്തം ഭാര്യയെയും അതുപോലെ തന്നെ കൈക്കുഞ്ഞായിട്ടുള്ള മകനെയും ഇങ്ങനെ ഒരു 10-12,000 കിലോമീറ്റർ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട്, ദൂരെ കൊണ്ടുവന്നിട്ട് താമസിപ്പിച്ച് പോകാൻ വേണ്ടി പറയുമ്പോൾ ഒരു പ്രശ്നമല്ലാണ്ട് കുഞ്ഞിനെയും ഭാര്യയെയും അവിടെ കൊണ്ടുവന്നു. അവരെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല. കാരണം ആ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാത്തൊരു നാട്, അവിടെ ഒരു സ്ത്രീയെയും ചെറിയൊരു കൈക്കുഞ്ഞിനെയും ആക്കിയിട്ട് പോകുന്ന നേരത്ത് അവരിനി കാണൂലെന്ന് കണ്ടപ്പോഴാണ് കൈപൊക്കിയിട്ട് റബ്ബനായ അള്ളാഹു പറഞ്ഞപ്പോ അത് കേട്ടു. അല്ലാണ്ട് എന്റെ ഭാര്യ അവിടെ നശിച്ചു പോലെ, എന്റെ കുട്ടി അവിടെ മരണപ്പെട്ടു പോലെ, അവർക്ക് വെള്ളമുണ്ട്, അവർക്ക് ഭക്ഷണമുണ്ട്, എന്തേലും ഉണ്ട്, അള്ള പറഞ്ഞ അള്ള നോക്കിക്കോ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ആ കുട്ടി കുറച്ചും കൂടി മുതിർന്നു, തന്റെ കൂടെ ഓടിച്ചാടി നടക്കാനായപ്പോൾ അള്ളാഹു പറഞ്ഞു, ആ കുട്ടിയെ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിദുഷ നടത്തണം, ബലി നടക്കണം. മനുഷ്യരെ ബലി നടത്തുക എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ യുക്തിയെ കുറിച്ച് ആലോചിച്ചില്ല, അതിന്റെ എതിർ തോന്നിയില്ല, മറിച്ച് മകനെയല്ലാതെ വേറെന്തെങ്കിലും മൃഗത്തെ പറ്റു ഉറപ്പേ എന്ന് ചോദിക്കാൻ നിന്നില്ല, പറഞ്ഞതുമായിട്ട് ഇന്നി അറാഫിൽ മനാമി അന്നി അൽബഹക ഫമുർമാലാത്തറ, മകനെ നിന്നെ വലിയെറുക്കണമെന്നാണ് എനിക്ക് അള്ളാഹു സ്വപ്നത്തിലൂടെ കൽപ്പന നൽകിയിട്ടുള്ളത്. അങ്ങനെ മകനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അറുക്കാനാണ് ഒരുങ്ങുന്നത്. ഇങ്ങനെ ഏതൊക്കെ പറഞ്ഞു, അത് പറ്റോ, പ്രായോഗികമാണോ, അതിന് വേറെന്തെങ്കിലും ഉപകാരമുണ്ടോ, ഇതൊന്നും നോക്കാതെ അള്ളാഹ് എന്തൊരു വാക്ക് പറഞ്ഞോ, ഇബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാ, ഇങ്ങനെ കുറെ വചനങ്ങളിലൂടെ അള്ളാഹു ഇബ്രാഹിമിനെ പരീക്ഷിച്ചപ്പോൾ ഫാത്തമഹു, അത് ഇബ്രാഹിം എന്ന് പൂർത്തിയാക്കി. അപ്പോഴാണ് ഇന്നി ജാഇലുക ലിന്നാസി ഇമാ, അള്ളാഹു ഇബ്രാഹിം നബിയെ ഇമാമാക്കുന്നത്, ഒരു നബിയാക്കി, ഒരു റസൂലാക്കി, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാക്കി, ഖലീലുള്ളയാക്കി, മലക്കൂത്ത് കാണിച്ചു കൊടുത്തത് അവിടെയാണ്. അങ്ങനെയുള്ള സമർപ്പണം, ആ സമർപ്പണമാണ് ഒരു മുസ്ലിമിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ടെന്നാണ് ഹുവസമ്മാക്കുമുൽ മുസ്ലിമീൻ, അള്ളാഹു ആ സമർപ്പണം മുൻനിർത്തിയാണ് നിങ്ങളെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദഉ ബിദഅവല്ലാഹ് അല്ലദീ സമ്മാകും അൽ മുസ്ലിമീൻ അൽ മുഅ്മിനീൻ ഇബാദല്ലാഹ്, നിങ്ങളുടെ പേരും അതാണ്, മുസ്ലിം മുഅ്മിൻ ഇബാദല്ലാഹ്, ആ പേരാണ് നിങ്ങൾ വിളിക്കേണ്ടത്. സലഫി എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഇഖ്ബാർ അൻ മൻഹജിഹി, പറയാം, ഉപയോഗിക്കാം, പേരായി ഉപയോഗിക്കാം. അതെന്തിനാണ്? അത് ഈ 72 ഞാൻ ഞാനാ ജമാഅത്തുൽ ഉമ്മ റസൂലുള്ളാഹിന്റെ കൂടെ, സഹാബത്തിന്റെ കൂടെ, താബിഈങ്ങളുടെ കൂടെ, താബിഈ താബിഈങ്ങളുടെ കൂടെ, ഉദൂറിന്റെ കൂടെ 72 കക്ഷിക്ക് ഞാനല്ല, ഇതിലേക്കാണ് എന്ന് ഇഖ്ബാർ അൻ മൻഹജ്. ഈ സമർപ്പണത്തിനാണ് നമ്മൾ മുസ്ലിമാകുക. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ പ്രത്യേകത. അന്നുകൊണ്ട് പറഞ്ഞു ആഗ്രഹത്തിലൂടെ മാത്രം
وأسأل الله العظيم رب العرش العظيم أن يتولانا في الدنيا والآخرة إنه على كل شيء قدير سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك